Mixer, Mary Madam, 21.02.
ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2021 ആഗസ്റ്റ് 26, മലയാള മാസം 1197, ചിങ്ങം 10. ഇലത്തുമ്പുകളിൽ വീഴുന്ന മഴയുടെ സംഗീതം പോലെ വിശദമാണ് ഓരോ പ്രഭാതവും. ഇതാ ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവരെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. This is your RJ Aline and you are listening to your favorite channel Beats at Mary Mada 21.02. ഇനി പറ, എങ്ങനെയുണ്ടായിരുന്നു ഓണം? എല്ലാവരും മാടിച്ച് പൊളിച്ചല്ലേ. അങ്ങനെ ഓരോണം കൂടി കഴിഞ്ഞുപോയി. ഈ കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഓരോ മലയാളിയും അത്തപ്പൂക്കളം ഇട്ടും ഓണസദ്യ കഴിച്ചും ഊഞ്ഞാലാടിയും ഓണം ആഘോഷിച്ചു. പലരും പറയാറുണ്ട് ഇപ്പോഴൊക്കെ എന്തോണമെന്ന്. പണ്ടത്തെ ഓണമായിരുന്നു ഓണം. എന്നാൽ അങ്ങനെയൊന്നുമല്ല, ഓണം ഓണം തന്നെയാണ്. ഒരിക്കൽ കൂടി സുപ്രഭാത ആശംസിച്ചു കൊണ്ടുപോകാം നമ്മുടെ ആദ്യ സെഗ്മെന്റ് പുലർകാലത്തിൽ. ഇന്ന് നമ്മോടൊപ്പം ടെൻഡയിലെ ട്രീസ ബിനോയ്. യു ആർ ലിസണിംഗ് യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരിമാത 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
പുലർക്കാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഗാന്ധിജി ഒരു യാത്ര കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. പതിവ് പോലെ വീട്ടുപടിക്കലുള്ള പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുറേശ്ശെ കാലുകളിലൊഴിച്ച് കാലുകൾ തമ്മിൽ ഉരുമി കഴുകിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തെ കാണുവാനെത്തിയ 10 പേർ ഈ പ്രവൃത്തികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാവരുടെയും മനസ്സിലൊതിച്ച ഒരു സംശയം അതിലൊരാൾ ധൈര്യപൂർവ്വം ഗാന്ധിജിയോട് ചോദിക്കുന്നത്. ധാരാളം വെള്ളം മുൻപിലുണ്ടെങ്കിലും വെള്ളം പിശുകി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അയാൾ ചോദിച്ചു. അതിന് ഗാന്ധിജി പറഞ്ഞ മറുപടി എന്താണെന്നോ? നദിയിൽ ജലമുണ്ട്, എന്നാൽ എനിക്കാവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കാനേ എനിക്ക് അവകാശമുള്ളൂ. എല്ലാവർക്കും കൂടിയുള്ള ജലത്തിൽ എൻ്റെ പങ്ക് മാത്രമേ ഞാൻ എടുക്കാവൂ. നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ മിതമായി ഉപയോഗിക്കണമെന്ന സന്ദേശമാണ് ഗാന്ധിജി നമുക്ക് നൽകുന്നത്. ഇന്ന് നാം ഉപയോഗിക്കുന്ന വിഭവങ്ങളെല്ലാം കഴിഞ്ഞ തലമുറ നമുക്കായി കരുതി വെച്ചതാണ്. അതുപോലെ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണും വെള്ളവും കാടും ഉപയോഗിക്കുമ്പോൾ വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് കരുതി നാം ഉപയോഗിക്കണം. ഇതാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വികസനത്തിൻ്റെ പേരിൽ എന്തും കാട്ടിക്കൂട്ടുവാനുള്ള മനുഷ്യൻ്റെ ത്വരയ്ക്ക് അറുതി വരുത്തേണ്ടത് സുസ്ഥിര വികസന തത്വം പാലിക്കാനാണെന്നർത്ഥം. പ്രകൃതിക്ക് ക്ഷേദം വരുത്തുവാൻ നാം അനുവദിക്കരുത്. സുസ്ഥിര വികസനത്തിന് എതിരെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. പുനരുൽപ്പാദിപ്പിക്കാൻ ആവാത്ത പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം, കാട് വെട്ടിത്തെളിക്കൽ, അശാസ്ത്രീയമായ മത്സ്യബന്ധനവും ഖനനവും, മറ്റ് പ്രകൃതി വിഭവങ്ങളുടെ തത്വദീക്ഷയില്ലാത്ത ചൂഷണം, പ്ലാസ്റ്റിക് പോലുള്ളവ കത്തിക്കൽ, ഇവയെല്ലാം തന്നെ സുസ്ഥിര വികസനത്തിന് എതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ചിലതാണ്. അമിതമായ രാസവള പ്രയോഗങ്ങളും കീടനാശിനികളുടെ ഉപയോഗവും എല്ലാം തന്നെ 1000 വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട മണ്ണിനെ ചെറിയ ഒരു കാലയളവിനുള്ളിൽ നശിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സുസ്ഥിര വികസനത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായി സൗരോർജം, കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നുമുള്ള ഊർജം, ഗോബർ ഗ്യാസ് തുടങ്ങിയവ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് സുസ്ഥിര വികസനത്തിന് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇത്തരം മാർഗങ്ങളിലേക്ക് തിരിയാതെ പ്രകൃതി വിഭവങ്ങൾ വീണ്ടും വിചാരമില്ലാതെ ഉപയോഗിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അപകടമായിരിക്കും. സുസ്ഥിര വികസന പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതക്രമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ഗുരുതരമായവയാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടെ നന്ദി, നമസ്കാരം.
Welcome back, dear friends. This is me, RJ Nidia, and you are listening your channel Beats at Meri Mada 21.02. കൂട്ടുകാരെ, നമ്മുടെ ഈ ലോകം വിവിധ ഭാഷകളാലും വിവിധ സംസ്കാരങ്ങളാലും സമ്പന്നമാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇവയെല്ലാം ഒറ്റക്കുടക്കയിൽ നിർത്താൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്, സംഗീതം. സംഗീതത്തിൻ്റെ ലോകത്തിൽ എല്ലാവരും ഒന്നുപോലെയാണ്. ഈ ലോകത്തിലേക്ക് മാധുര്യമേറുന്ന ഒരു ഗാനത്താൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു നമ്മുടെ വാനമ്പാടി അചല ബിജു. Now you are listening your favorite channel Beats at Meri Mada 21.02. വേഗം വരണി, പറയാനുള്ളതാ.
Beats at Meri Mada 21.02. Thank you.
വേഗം വരണേ, പറയാനുള്ളതാ. നമ്മുടെ ഭൂമി എത്ര സുന്ദരമാണല്ലേ. പ്രകൃതിയെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് കേട്ടിട്ടില്ലേ. പ്രകൃതി ലോകത്തെ കുറിച്ചും അതിനുള്ളതിനെ കുറിച്ചുമുള്ള ധാരണ ഒരു വലിയ ജിജ്ഞാസയുടെ മാത്രമല്ല മികച്ച പൂർത്തീകരണത്തിന്റെയും ഉറവിടമാണ്. പ്രകൃതിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെട്ടാലോ, ശ്രീമാൻ നാരായണൻ സാർ. അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹി മാത്രമല്ല കേട്ടോ, കവിയും ഗാന്ധിയൻ മാർഗദർശിയും കൂടിയാണ്. ഇന്നിതാ ഇന്റർവ്യൂ സെഗ്മെന്റിൽ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു 10B-യിലെ ഇർഫാൻ സക്കീർ.
നമസ്കാരം. റേഡിയോ ബീറ്റ്സ് മേരി മാത 21.02-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഒരു സാഹിത്യകാരനും അതിലുപരി ഒരു പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീമാൻ നാരായണൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ്. അതുപോലെ വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കൂടാതെ സാഹിത്യ ലോകത്തിന് നിരവധി കൃതികൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. എൻ്റെ പുഴ അതിൽ പ്രസിദ്ധമായ ഒന്നാണ്. അതുപോലെ തന്നെ 150-ൽ പരം ഗാനരചനകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹത്തെ ഞാൻ റേഡിയോ ബീറ്റ്സ് മേരി മാത 21.02-ലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, പ്ലീസ്. സാർ, എൻ്റെ പുഴ എന്ന സാറിൻ്റെ കൃതി വളരെ പ്രസിദ്ധമായ ഒന്നാണല്ലോ. അതെഴുതുന്നതിന് പിന്നിലുള്ള ആശയം ഒന്ന് പറയാമോ?
കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഗ്രാമമാണ് മുപ്പത്തടം. ഈ അനുഗ്രഹം മുപ്പത്തടത്തിന് വരാൻ കാരണം ഈ മുപ്പത്തടം എന്ന ഗ്രാമത്തെ തഴുകി തലോടി ഒഴുകുന്ന ജലസമൃദ്ധമായ പെരിയാറാണ്. ഈ പെരിയാറിൻ്റെ തീരത്ത് കുറേ കമ്പനികൾ വന്ന് ചേക്കേറി. അവരുടെ ഗൂഢമായ ലക്ഷ്യം ആവശ്യമുള്ള വെള്ളം ഒക്കെ പെരിയാറിൽ നിന്ന് എടുക്കാം, ആവശ്യമില്ലാത്ത ഇവരുടെ വേസ്റ്റ് മുഴുവൻ പെരിയാറിലേക്ക് തള്ളാം. ഇത് ഇങ്ങനത്തെ ഒരു ഗൂഢ ലക്ഷ്യമായിരുന്നു അത്. ഇതെന്തു പറ്റി ഒടുവിൽ ഈ പെരിയാറ് നശിപ്പിക്കപ്പെട്ടു, ഈ പെരിയാറ് മലിനപ്പെട്ടു, ഈ പെരിയാറിൽ മീനൊക്കെ മത്സ്യങ്ങളൊക്കെ ധാരാളം പതിവായി ചത്തു പൊങ്ങാൻ തുടങ്ങി. ഇവിടുത്തെ വായു, ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ ഭൂമി എല്ലാം ഏറെ മലീമസപ്പെട്ടു. അതിൻ്റെ എല്ലാം ദുഃഖഭാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ പെരിയാറിൻ്റെ സമീപ പ്രദേശത്തുള്ള ജനങ്ങൾ ഈ കമ്പനി ശരിക്കും ഈ കമ്പനികൾ ജനവാസ മേഖലകളിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 250 കെമിക്കൽ ഫാക്ടറികളാണ് ഇവിടെ ഉള്ളത്. അതിൽ 90 റെഡ് കാറ്റഗറിയിൽപ്പെട്ടതാണ്. അത് ഒരിക്കലും ഇങ്ങനൊരു സ്ഥലത്ത് പാടില്ല. അതൊക്കെ പല വിധത്തിലുള്ള സ്വാധീനങ്ങളുടെ ഫലമായാണ് ഇവിടെ വന്ന് ചേക്കേറിയത്. അപ്പോൾ ഈ കമ്പനികളെ കൊണ്ടും ഈ മലീമസമാക്കപ്പെട്ട പുഴ കൊണ്ടും ആകെ ഗതികേടിലായ ജനങ്ങൾക്ക് വളരെയധികം ഗുരുതരമായ രോഗങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി രോഗങ്ങൾ എന്നുവേണ്ട ഒരുപാട് ക്രിട്ടിക്കലായിട്ടുള്ള കഠിന രോഗങ്ങളാൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി. ഒരുപാട് പേര്, ചെറുപ്പക്കാരായ ആൾക്കാർ പോലും, കുട്ടികൾ എല്ലാം മരണത്തിന് വിധേയമായി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ ചുറ്റുപാട് കണ്ട് ഏറ്റവും കൂടുതൽ വിഷമിച്ച് ദുഃഖഭാരം കൊണ്ട് ഇതിനെന്താണ് അധികാര സ്ഥാനങ്ങൾ ഇത് ബോധ്യപ്പെടുത്താൻ, ഇത് ജനങ്ങളെ ഇതിനെ ബോധവാന്മാരാക്കാൻ എന്തു ചെയ്യണം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് എൻ്റെ പുഴ എന്ന നോവൽ ഉടലെടുത്തത്. എൻ്റെ പുഴ പെരിയാറിൻ്റെ കഥയാണ്. പെരിയാറിൻ്റെ തീരത്തും സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ദുഃഖങ്ങളാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലെ ആ എൻ്റെ പുഴ എന്ന നോവലിലെ നായകനായ ശാന്തിദേവൻ ശ്രമിക്കുന്നു, അതിന് ഫലം കണ്ടെത്തുന്നു. അതാണ് അതിൻ്റെ ഇതിവൃത്തം. ഓക്കെ
സാർ, താങ്കളെ ഗാന്ധിയൻ മാർഗത്തിൽ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണ്?
ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഗാന്ധിജിയെ എന്തോ കാരണങ്ങളെ കൊണ്ടൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചു. കൂടുതൽ അറിയുന്തോറും ആ വ്യക്തിത്വത്തോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവും മറ്റുള്ള എല്ലാ തരത്തിലുള്ള വിധേയത്വവും കൂടിക്കൂടി വന്നു. ഒടുവിൽ ഗാന്ധിജി എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും എല്ലാവരെയും ആകർഷിക്കുന്നതാണല്ലോ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അങ്ങനെ ഒരു വ്യക്തി പറയുമ്പോൾ തീർച്ചയായും ആ വ്യക്തിയുടെ മഹിമ, ആ വ്യക്തി ആചരിച്ചു പോരുന്ന ആ പ്രത്യേകമായ രീതികൾ, അത് മറ്റ് സ്ഥലങ്ങളിലോ മറ്റ് വ്യക്തികളിലോ ഒന്നും കാണാൻ സാധിക്കാത്തത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദൈവം, ഈശ്വരൻ സത്യമാണ്. ആ സത്യത്തെ പ്രാപിക്കാൻ, ആ ഈശ്വരനെ പ്രാപിക്കാനുള്ള മാർഗമാണ് അഹിംസ. ഗാന്ധിജി ഇന്ത്യയുടെ മുഖമാണ്, ഇന്ത്യയുടെ വഴിയാണ്, മിഴിയാണ്, മൊഴിയാണ്. കാലവൃക്ഷത്തിൻ്റെ കവരയിൽ സുഹൃതങ്ങൾ അടവച്ച് വിരിയിച്ച ഭാഗ്യം. അതായത് സത്യത്തെ ഇത്ര കണ്ട് സാക്ഷാത്കരിക്കാനും സത്യദർശനത്തെ ഇത്ര കണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ശ്രമിച്ച ഒരു വ്യക്തി വേറെ ഇല്ല. അതുകൊണ്ടാണ് ലോകത്തിലെ പൊതുസമ്മതനായ ഒരേ ഒരു വ്യക്തി ഗാന്ധിജി ആയിട്ട് തീർന്നത്. ഗാന്ധിജി മാത്രമേ ഉള്ളൂ അങ്ങനെ പൊതുസമ്മതനായിട്ടൊരു വ്യക്തി. 1948 മാറത്ത് വെടിയേറ്റ് വീണപ്പോഴും ഗാന്ധിജി മരിച്ചിട്ടില്ല. അദ്ദേഹം കറൻസി നോട്ടിലെ അധികാരമുദ്രയായി, നമ്മുടെ രാഷ്ട്രപിതാവായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം ആ വ്യക്തിത്വത്തിൻ്റെ മഹിമാവിശേഷം തന്നെ. ഇതൊക്കെ തന്നെയാണ് എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നതും ഈ വഴി കൂടെ നടത്തിയതും എനിക്ക് ഗാന്ധിജിയെ ഇഷ്ടമാകാനും ഒക്കെ കാരണമായത്. ഓക്കെ
സാർ, പക്ഷികൾക്ക് ദാഹം അകറ്റുവാൻ വേണ്ടി 10,000 കളിമൺ പത്രങ്ങൾ പ്രതിവർഷം താങ്കൾ ദാനം ചെയ്യുന്നുണ്ടല്ലോ, ആ പദ്ധതി എന്തുകൊണ്ടാണ് തുടങ്ങിയത്?
ഒരു ബസ് യാത്രയിൽ ഏതോ സ്ഥലത്ത് വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഓർക്കണ്ട കൃത്യമായിട്ട്, ആ ബസ് യാത്രയിൽ ഏതോ ഒരു പക്ഷി, ഞാൻ സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പക്ഷി താഴേക്ക് വീഴുന്നിട്ട് അതിന് നടക്കാൻ പറ്റാത്ത രീതിയിൽ എഴഞ്ഞ് പിന്നെയും തളർന്ന് വീഴുന്നു. അപ്പോൾ ഞാൻ അടുത്തിരുന്ന എൻ്റെ സഹായാത്രികളോട് ചോദിച്ചു, എന്താ അത്? ആ പക്ഷിക്ക് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അങ്ങനെ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, അതെ വെള്ളം കിട്ടാനിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, വെള്ളം കിട്ടാനായിട്ട് ഒരു പക്ഷിക്ക് ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, അതെന്താ ഇങ്ങനെ ഇത് ഇവിടെ എന്താ ഇങ്ങനെ വെള്ളമൊന്നും കിട്ടുന്നില്ലേ? ആ ഇവിടെയൊക്കെ വെള്ളത്തിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്, ഇങ്ങനെ ഇത് പതിവ് കാഴ്ചയാണത്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ യാത്രയിൽ ഉടനീളം എൻ്റെ ചിന്ത അതായി, ഓഹ് ഇത് മഹാ കഷ്ടമാണല്ലോ, മഹാപാപം, എന്തൊരു ദുഃഖം. അപ്പോൾ ഞാൻ ഇതിനെന്തെങ്കിലും ചെയ്യണം, തീർച്ചയായിട്ടും ഇതിനെന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും വഴി ഇതിനെ കണ്ടുപിടിക്കണം, ഇതൊരു സന്ദേശമാക്കണം ജനങ്ങൾക്ക്, ലോകത്തിന് എന്ന ഒരു ഉദ്ദേശം പോണ വഴിക്ക് മുഴുവൻ ഉണ്ടായി. അങ്ങനെയാണ് ഈ മൺപാത്രങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. മൺപാത്രങ്ങൾ ധാരാളമായിട്ട് ജില്ലയിലൊക്കെ, നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെ വിതരണം ചെയ്ത് അതിൽ ജനങ്ങൾ അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അതിൽ വെള്ളം നിറച്ച് പറമ്പിലും വാർക്കയുടെ പുറത്തും മതിലിങ്ങിയും പിന്നെ പാരത്തുമ്മ കെട്ടിത്തൂക്കിയും അങ്ങനെയൊക്കെ ഇട്ട് അതുങ്ങൾക്ക് വെള്ളം കിട്ടാൻ സാധ്യമായി. ഇത് വർഷങ്ങളായി ഇത് ചെയ്തു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പാത്രത്തിൽ നിന്ന് 100 കിളികൾ വെള്ളം കുടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,000 പാത്രങ്ങളിൽ നിന്ന് എത്ര 1,000,000 കിളികൾ വെള്ളം കുടിക്കും. ആ ഒരു മഹാപുണ്യം തീർച്ചയായിട്ടും മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് തൻ്റെ സഹജീവികളുടെ ദുഃഖങ്ങൾ കണ്ടിട്ട് അതിനെന്തെങ്കിലും പ്രതിവിധികൾ ചെയ്യാൻ പറ്റുന്ന അത്രയും എന്താ ഒരു മനുഷ്യനെ ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള കാരുണ്യങ്ങളെക്കൊണ്ട് നിറയണം എല്ലാ കുട്ടികളും. കുട്ടികൾ നിങ്ങൾ ഒരു പാത്രത്തിൽ ദിവസം ഒരു ഇത്തിരി വെള്ളം എവിടെയെങ്കിലും ഉണങ്ങി വയ്ക്കൂ. ഏതെങ്കിലും ജീവി കുടിക്കട്ടെ, അതുമാതിരി ഒരു ഇത്തിരി ഭക്ഷണം എന്തെങ്കിലും എവിടെയെങ്കിലും ഉണങ്ങി വയ്ക്കൂ. ആരെങ്കിലും പട്ടിയോ പൂച്ചയോ കാക്കി എന്ത് വേണമെങ്കിലും തിന്നട്ടെ, അതേമാതിരി ഏതെങ്കിലും ഒരു ജീവിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് അറ്റൻഡ് ചെയ്യൂ. ഇതൊക്കെ നമ്മളുടെ നിർബന്ധമായിട്ടുള്ള നമ്മുടെ കർത്തവ്യങ്ങളാണ്. ആ കർത്തവ്യങ്ങൾ നിറവേറ്റുമ്പോഴേ മനുഷ്യൻ മനുഷ്യനായി തീരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ മൺപാത്രങ്ങൾ വിതരണം ചെയ്യാനുള്ള കാരണങ്ങൾ. അത് വൈഡ് റേഞ്ചിൽ, അതായത് അത് ലോകത്തിലെ ഈ മൺപാത്രങ്ങൾ വിതരണം ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഇതൊക്കെ കവർ ചെയ്തതും അത് തായ്വാനുള്ള ചിങ്ഹ ഇൻ്റർനാഷണൽ അസോസിയേഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും അവരത് അന്വേഷിച്ചതും അവരുടെ വേൾഡ് കമ്പാഷൻ അവാർഡ് എനിക്ക് പ്രഖ്യാപിച്ചതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. ഈ തവണ നമ്മൾ സേവാഗ്രഹം ആശ്രമം വഴിയാണ് ഇത് വിതരണം ചെയ്തത്. ലോകത്തെല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ഞാൻ ആസൂത്രണം ചെയ്തത്. സേവാഗ്രഹം ആശ്രമത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രമുഖരായവരൊക്കെ അവിടെ വരാണ്ട് പോകില്ല. അപ്പോൾ അവർക്കൊരു മൺപാത്രം അവിടെ നിന്ന് കൊടുക്കും, ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്, മാൻ ഈസ് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ, ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് അതർ ബീയിങ്സ് എന്നുള്ള ഗാന്ധിജിയുടെ സന്ദേശമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള പാത്രം ആണ് അവർക്ക് കൊടുക്കുന്നത്. അവർ അവിടെ ചെല്ലുമ്പോൾ അവർക്കും ഇങ്ങനെ ചെയ്യാനുള്ള പ്രചോദനമാകും. അപ്പോൾ ലോകം മുഴുവൻ ഇതെത്തും. ഓക്കെ, ഈ ഭൂമി
സർ, പ്രകൃതി സംരക്ഷണത്തിനായി ഞങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചില നുറുങ്ങ് വിദ്യകളുണ്ടോ പറയാമോ?
സകല ചരാചരങ്ങൾക്കും മാതാവാണ് പ്രകൃതി. പ്രകൃതിയിൽ നിന്ന് വേറിട്ട് മനുഷ്യന് നിലനിൽപ്പേയില്ല എന്ന ഒരു പാരിസ്ഥിതിക ബോധം നമ്മൾ ഉൾക്കൊള്ളണം. ഭൂമി എന്നത് പ്രകൃതിയും മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. അതിൽ അനേകം ജീവജാലങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിപ്പോരുകയാണ്. നമ്മുടെ പൂർവികർ ഈ മഹാസത്യങ്ങളെല്ലാം അറിഞ്ഞവരാണ്. ഈ പ്രകൃതിയിലെ, ഞാൻ പറഞ്ഞു, ഒരു വലിയ ആവാസ വ്യവസ്ഥയാണ്. ഈ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും പ്രാധാന്യം ഉള്ള ഘടകം വൃക്ഷങ്ങളാണ്. ഈ വൃക്ഷങ്ങളാണ് സകല ജീവജാലങ്ങൾക്കും വായു പ്രദാനം ചെയ്യുന്നത്, പ്രാണവായു പ്രദാനം ചെയ്യുന്നത്. ഒരു മനുഷ്യന് ഒരു ദിവസം 640 ഗ്രാം ഓക്സിജൻ വേണം. ഒരു വൃക്ഷം 38.38 ഗ്രാം ഓക്സിജനാണ് ആവറേജ് തരുന്നത്. അപ്പോൾ ഒരു 18 വൃക്ഷങ്ങൾ വേണം ഒരു മനുഷ്യൻ ഒരു ദിവസം ശ്വസിക്കാൻ. അതേമാതിരി തന്നെ ഒരു ആളോഹരി 1 കിലോ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ തന്നെ പെരുമാറ്റം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ആളോഹരി 1 കിലോ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കാൻ ഇതാരെ സ്വീകരിക്കണേ? വൃക്ഷങ്ങൾ തന്നെ സ്വീകരിക്കണം. ഒരു വൃക്ഷത്തിന് 50 ഗ്രാം കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കാനേ പറ്റൂ. അപ്പോൾ 20 വൃക്ഷങ്ങൾ വേണം ഒരു ദിവസം നമ്മളുടെ വിഹിതമായ 1 കിലോ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ പഴയ എക്സ് അബ്ദുൽ കലാം പ്രസിഡൻ്റ്, അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ച് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് 20 വൃക്ഷങ്ങൾ വച്ചിരിക്കണം. അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവനെ നിലനിർത്തുന്ന നമ്മുടെ എല്ലാ ജീവികൾക്കും ആവശ്യമായ ഈ പ്രാണവായു പ്രദാനം ചെയ്യുന്ന ഈ വൃക്ഷങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്ന വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളുടെ മഹത്വം തീർച്ചയായിട്ടും നമ്മളറിയും. നമ്മുടെ പൂർവീകർ ഇതൊക്കെ അറിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ ആലൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നത്. ഒരു പേരാലൊക്കെ, ഒരു ആലൊക്കെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന വൃക്ഷങ്ങൾ വൃക്ഷത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് രാജവൃക്ഷം മൂലതേ ബ്രഹ്മരൂപായ മധ്യതേ വിഷ്ണുരൂപിണി അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമ എന്ന് പറഞ്ഞ് ആ മന്ത്രം ചൊല്ലി ആ വൃക്ഷത്തെ തൊഴുത് വലം വച്ച് നമസ്കരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മുടേത്. ദശകൂപ സമാവാപി, ദശവാപി സമോഹൃത, ദശഹൃത സമോപുത്ര, ദശപുത്ര സമോദ്രുമഹ. 10 കിണറൊരു കുളത്തിന് സമം, 10 കുളം ഒരു തടാകത്തിന് സമം, 10 തടാകം ഒരു വൃക്ഷത്തിന് സമം, അല്ല 10 തടാകം ഒരു പുത്രന് സമം, 10 പുത്രൻ ഒരു വൃക്ഷത്തിന് സമം. ഇതാണ് നമ്മളുടെ പൂർവികരെ നമ്മളെ പഠിപ്പിച്ച ദർശനം. ആ ദർശനം അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കലാണ്. അതുകൊണ്ട് കുട്ടികൾ ഒരു വൃക്ഷമെങ്കിലും തൻ്റേതായി വച്ച് പിടിപ്പിക്കണം. അതിൻ്റെ വളർച്ചയിൽ, അതിൻ്റെ അതിജീവനത്തിൽ ശ്രദ്ധിക്കണം. അതിന് വെള്ളമൊഴിക്കണം, അതിൻ്റെ അടുത്ത് പോയി നിൽക്കണം. അതിൻ്റെ ഒരയല്ല, കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് പതുക്കെ തലോടിയിട്ട് വളരെ സ്നേഹത്തോടുകൂടി ദിവസവും മുമ്പോട്ട് പോകണം. അപ്പോൾ മനസ്സിലാവും ആ വൃക്ഷം നിങ്ങളോട് എന്താ പ്രതികരിക്കുന്നതെന്ന്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത്. ഓക്കെ, മലയാളി ഏറ്റവും കൂടുതൽ ഗൃഹാതുരത്വത്തോടെ ആഘോഷിക്കുന്ന ഒരു ദേശീയോത്സവമാണ് ഓണം. സൗന്ദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്നത്. സമാധാനപൂർണമായ, സന്തോഷപൂർണമായ ഒരു സമകാലിക ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മേരിമാത പബ്ലിക് സ്കൂൾ എടക്കുന്നത്തെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനധ്യാപകർക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് ഞാൻ. ശ്രീമന് നാരായണൻ, എല്ലാവർക്കും നമസ്കാരം.
വെൽക്കം ബാക്ക് ഡിയർ വൺസ്. ഇത് ഏതാണ് മാസം എന്ന് കൂട്ടുകാർക്ക് അറിയാമോ എന്ന് ചോദ്യമാണല്ലേ. മലയാള മാസം ചിങ്ങം, ഇംഗ്ലീഷ് മാസം ഓഗസ്റ്റ്, ഒരുപാട് ഓർമ്മകൾ നമുക്ക് നൽകുന്ന മാസം. ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം നേടിത്തന്ന മാസം. അതുപോലെ ലോക മലയാളികൾ ആവേശപൂർവ്വം തങ്ങളുടെ ദേശീയ ഉത്സവമായ ഓണത്തിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന മാസം. എന്നാൽ 2021 ഓഗസ്റ്റ് എന്ന മാസം മനുഷ്യ ജനതയെ തന്നെ ആകെ ഞെട്ടിച്ചു കളഞ്ഞ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറി. ആ വാർത്തകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഇതാ വാർത്താ നേരത്തിൽ നമ്മോടൊപ്പം ജുവൽ ജയ് ആൻഡ് അശ്വിൻ ജോസഫ്. സ്റ്റേ ട്യൂൺഡ്, വേഗം വരണേ, പറയാനുള്ളതാ.
നമസ്കാരം. ബീറ്റ്സ് അറ്റ് മേരിമാത 21.02 വാർത്താ ജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഓഗസ്റ്റ് 26, കൊല്ലവർഷം 1197, ചിങ്ങം 10. വാർത്തകൾ വായിക്കുന്നത് അശ്വിൻ ജോസഫ്, ജുവൽ ജയ്. പ്രധാന വാർത്തകൾ. അഫ്ഗാൻ ഭരണം താലിബാന്റെ നിയന്ത്രണത്തിൽ, US എംബസിയിലെ പതാക താഴ്ത്തി. 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് ഇന്ത്യ. പുതു ഊർജം നൽകുന്ന വർഷമാകട്ടെ എന്ന് പ്രധാനമന്ത്രി. സുപ്രീം കോടതിയിലേക്ക് 9 പുതിയ ജഡ്ജിമാർ, 3 പേർ വനിതകൾ, ഇത് ചരിത്രം. 3rd തരംഗം, തയ്യാറെടുക്കാൻ മുന്നറിയിപ്പ്. വിജയത്തിളക്കത്തിൽ മേരിമാത, ടോക്കിയോയിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ.
വാർത്തകൾ വിശദമായി. അഫ്ഗാൻ ഭരണം താലിബാന്റെ നിയന്ത്രണത്തിൽ, US എംബസിയിലെ പതാക താഴ്ത്തി. അഫ്ഗാനിസ്ഥാൻ ഭരണം പൂർണ്ണമായും താലിബാന്റെ നിയന്ത്രണത്തിലാവുകയും പ്രസിഡന്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പലായനം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ കാബൂളിൽ US എംബസിയുടെ മുകളിൽ ഉയർത്തിയിരുന്ന പതാക അവിടെ നിന്നും മാറ്റി. കാബൂൾ ഡിപ്ലോമാറ്റിക് കോമ്പൗണ്ടിൽ നിന്നും എംബസി ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റുന്നതിന് 1000 പട്ടാളക്കാരെ കൂടി ബൈഡൻ ഭരണകൂടം കാബൂളിലേക്ക് അയച്ചു. 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു രാജ്യം. പുതു ഊർജം നൽകുന്ന വർഷമാകട്ടെ എന്ന് പ്രധാനമന്ത്രി. 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് രാജ്യം. ചെങ്കോട്ടയിൽ രാവിലെ 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കേന്ദ്രമന്ത്രിമാരും വിവിധ സേനാ വിഭാഗം മേധാവിമാരും പങ്കെടുത്തു. സുപ്രീം കോടതിയിലേക്ക് 9 പുതിയ ജഡ്ജിമാർ, 3 പേർ വനിതകൾ, ഇത് ചരിത്രം. ന്യൂഡൽഹി. 2 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുപ്രീം കോടതിയിൽ പുതിയ ജഡ്ജിമാരുടെ നിയമനത്തിന് വഴി തെളിയുന്നു. കേരള ഹൈക്കോടതിയിൽ സീനിയോറിറ്റിയിൽ 2ാമനായ ജസ്റ്റിസ് സി ഡി രവികുമാർ ഉൾപ്പെടെ 9 പേരെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിക്കാൻ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ കൊളീജിയം ശുപാർശ ചെയ്തത്. ഇവരിൽ 3 പേർ വനിതകളാണ്. ആദ്യമായിട്ടാണ് 3 വനിതകളെ ശുപാർശ ചെയ്യുന്നത്. 3ാം തരംഗം തയ്യാറെടുക്കാൻ മുന്നറിയിപ്പ്. ന്യൂഡൽഹി. കോവിഡ് 3ാം തരംഗം സുനിശ്ചിതമാണെന്ന് സൂചിപ്പിച്ചും ഇതിനായി രാജ്യത്ത് അടിയന്തര തയ്യാറെടുപ്പ് വേണമെന്ന് മുന്നറിയിപ്പ് നൽകിയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് നൽകി. വിജയത്തിലക്കത്തിൽ മേരിമാത. സി ബി എസ് ഇ 10-12 ക്ലാസ് പരീക്ഷയിൽ മിന്നും വിജയം നേടി ഇടക്കുന്ന മേരിമാത പബ്ലിക് സ്കൂൾ. സി ബി എസ് ഇ 12ാം ക്ലാസ് പരീക്ഷയിൽ സ്കൂളിന് 100% ഡിസ്റ്റിങ്ഷൻ. പരീക്ഷ എഴുതി 24 കുട്ടികളിൽ 18 പേർ 90%-ത്തിലധികം മാർക്ക് കരസ്ഥമാക്കി. സയൻസ് ബാച്ചിൽ മാർട്ടിൻ ജോർജ് 97% മാർക്കോടെ 1ാം സ്ഥാനം നേടി. കൊമേഴ്സ് ബാച്ചിൽ ഹരിപ്രിയ കെ എസ് 97% മാർക്കോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സി ബി എസ് ഇ 10ാം ക്ലാസ് പരീക്ഷയിൽ സ്കൂളിന് 100% വിജയം. പരീക്ഷ എഴുതി 52 കുട്ടികളിൽ 24 പേർ 90%-ത്തിലധികം മാർക്ക് നേടി. 20 പേർ ഡിസ്റ്റിങ്ഷനും 8 പേർ ഫസ്റ്റ് ക്ലാസ്സും കരസ്ഥമാക്കി. ആദിത്യ സാബു 98% മാർക്കോടെ ഫുൾ A1 കരസ്ഥമാക്കി സ്കൂൾ ടോപ്പറായി. നന്ദന ബിജു, ആൽഫിയ നജീർ, തലീന സോണി എന്നിവരും ഫുൾ A1 കരസ്ഥമാക്കി. ഉന്നത വിജയം നേടിയവരെ സ്കൂൾ മാനേജ്മെന്റും പി ടി എയും അഭിനന്ദിച്ചു. ടോക്കിയോയിൽ ചരിത്രം കുറിച്ച ഇന്ത്യ. ടോക്കിയോ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്താണ് ടോക്കിയോയിൽ നിന്ന് ഇന്ത്യൻ കായിക സംഘം ഇത്തവണ മടങ്ങിയത്. 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും സഹിതം ഇന്ത്യയുടെ ആകെ നേട്ടം 7 മെഡലുകളാണ്. മെഡൽ പട്ടികയിൽ ഇടം പിടിച്ച 86 ടീമുകളിൽ 48ാം സ്ഥാനത്താണ് ഇന്ത്യ. 100 പിന്നിട്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അത്ലറ്റിക്സിൽ ഇന്ത്യ ആദ്യ സ്വർണം നേടിയത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര എന്ന ഹരിയാനക്കാരനൂടെയാണ്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
Hi friends, this is me, RJ Nitya. Welcome back to our 7th episode of our channel Beats at Meri Mada 21.02. Ellavarkum thimiram, nammalkellavarkum thimiram. Mangiya kaazhagal kandumaduthu kannadagal veenum. എന്ത് മനോഹരമാണല്ലേ ഓരോ കവിതയും. വികാര നിർഭരമായ വാക്കുകളുടെയും ആശയങ്ങളുടെയും ഒത്തുകൂടിച്ചേരലാണ് കവിത. ഇന്ന് ഒരു കവിതയിലൂടെ ആ മാസ്മരിക ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു നമ്മുടെ കൂട്ടുകാരി സ്റ്റീവ ഷിൻഡോ. നൗ യു ആർ ലിസ്ണിംഗ് യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് ആറ്റ് മേരി മാതർ 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
നമസ്കാരം, എൻ്റെ പേര് സ്റ്റീവ മരിയ ഷിൻഡോ. ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്.
നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ. ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കി എന്നുണ്ണി, ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കി എന്നുണ്ണി. ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽപ്പുണ്ണി. ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണ്ണി, ബാല്യങ്ങൾ. ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ. ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ. ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ. മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട്. മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട്. കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞു പോയുണ്ണീ. കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞു പോയുണ്ണീ. വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്. വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്. വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്. വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്. നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും. നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും. ലേലമിട്ടു വിരുന്നു കാർക്കു വിളമ്പുമെന്നുണ്ണീ. ലേലമിട്ടു വിരുന്നു കാർക്കു വിളമ്പുമെന്നുണ്ണീ.
കേരളീയ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൽവിയ. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. നമുക്ക് ഇന്ന് ഓണക്കളികളും ഓണത്തെക്കുറിച്ചുള്ള പരിചൊല്ലുകളും ഒന്ന് പരിചയപ്പെട്ടാലോ? തിരുവാതിര, പുലിക്കളി, ഓണക്കുമ്മാട്ടി, ഓണത്തല്ല്, കമ്പിത്തായം കളി, ഫാരം കളി, ആറന്മുള വള്ളംകളി, തലപ്പന്തുകളി, കിളിത്തട്ടുകളി, സുന്ദരിക്ക് പൊട്ടിക്കുത്ത്, വടംവലി എന്നിവയാണ് ഓണക്കളികൾ. ഓണം പഴഞ്ചൊല്ലുകളൊന്ന് നോക്കാം. അത്തം കറുത്താൽ ഓണം വിളക്കും, കാണം വിറ്റും ഓണം ഉണ്ണണം, ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഓണം കയറാമൂല, ഓണം കഴിഞ്ഞാൽ ഓട്ടപ്പുര. ഈ അറിവുകൾ ഓർമ്മച്ചപ്പിൽ സൂക്ഷിച്ചു കണ്ട് നന്നയുടെ ആ നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കൂടിച്ചേരലിൻ്റെയും ആ നല്ല നാളുകൾ ഇനിയും വന്നെത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് മി ആർജാലിന സൈനിങ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ചാനൽ ബേറ്റ്സ് അറ്റ് മേരുമത 21.02.
പറയാനുള്ളതാ ബീറ്റ്സ് അറ്റ് മേരിമാത 21.02. ബീറ്റ്സ് അറ്റ് മേരിമാത 21.02.